മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
അടുത്ത കാലത്തായി ലോകമെങ്ങുമുള്ള ഇന്ത്യൻ വംശജർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ചില വീഡിയോകൾ തിരുവനന്തപുരം എം പി ശശി തരൂരിന്റെ ചില പ്രസംഗങ്ങളും അഭിമുഖങ്ങളുമാണ്. അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ അദ്ദേഹം എ ബി സി ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് നൽകിയ അഭിമുഖവും വലിയ ചർച്ച സൃഷ്ടിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലം ഇന്ത്യയോട് എന്തു ചെയ്തു എന്ന കാര്യമാണ് ശശി തരൂരിന്റെ ഈ പ്രസ്താവനകളുടെയെല്ലാം കാതൽ. ഇന്ത്യയുടെ അമൂല്യമായ സമ്പത്തെല്ലാം ഇല്ലാതാക്കിയതും കൊള്ളയടിച്ചതും ബ്രിട്ടീഷുകാരാണെന്നും അതിനാൽ ബ്രിട്ടൻ ഇന്ത്യക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ പോയി സംവാദവേദികളിൽ ആവശ്യപ്പെടുകയാണ് തരൂർ. ഇൻഗ്ലോറിയസ് എംപയർ എന്ന പേരിൽ ഈ വിഷയത്തിൽ ഒരു പുസ്തകവും അദ്ദേഹം ഈ വർഷം പുറത്തിറക്കിയിട്ടുണ്ട്. സിഡ്നിയിലെ പ്രധാനപ്പെട്ട മലയാളി കൂട്ടായ്മയായ സിഡ്നി മലയാളി അസോസിയേഷന്റെ കേരളപ്പിറവി ദിനാഘോഷങ്ങളിൽ സമാനമായ വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിച്ചിരുന്നു. ആ സംവാദത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയുടെ വികസനത്തിന് ക്രിയാത്മകമായ സംഭാവന നൽകിയോ എന്ന പേരിലായിരുന്നു സിഡ്നി മലയാളി അസോസിയേഷൻ ഈ കേരളപ്പിറവി ദിന സംവാദം സംഘടിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലമായിരുന്നു ഇന്ത്യയുടെ പുരോഗതിക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് എന്ന വാദവുമായിരുന്നു ആനന്ദ് ആന്റണി ആദ്യം സംവാദത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയ്ക്ക് പരമ്പരാഗതമായി തന്നെ ഏറെ നേട്ടങ്ങളുണ്ടായിരുന്നുവെങ്കിലും അത് ഒരു വരേണ്യവർഗത്തിന് മാത്രമായി നൽകിയിരുന്നതാണെന്നും അതിനെ എല്ലാവരിലേക്കും എത്തിച്ചു എന്നതാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളൊന്ന് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്.
ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു വരേണ്യ സമൂഹത്തിന് മാത്രം കൈലൊതുങ്ങുന്ന ഒരു വിദ്യാഭ്യാസം സമ്പ്രദായമായിരുന്നു. യൂറോപ്പിലും അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇന്ത്യയുടെ പോലെ തന്നെയായിരുന്നു. പക്ഷെ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് അവിടെ നവോത്ഥാനമുണ്ടായി. അങ്ങനെ നോളജ് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെയാണ് യൂറോപ്പിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരാൻ കാരണം. അതില് ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ തന്നെ കുഴപ്പമായിരുന്നു. ഈ പറയുന്ന എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സാർവകലാകീയ വിദ്യാഭ്യാസമായിരുന്നു പിന്നീട് ഇന്ത്യയിൽ ഇതുപോലെയുള്ള അടിത്തറ ഉണ്ടാക്കിയിരുന്നത്. അത് നമ്മൾ നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല. വേറെ ഒരു കാര്യം കൂടിയുണ്ട്, കാരണം എനിക്ക് വേറെ അധിനിവേശത്തിന്റെ കാര്യം കൂടി പറയാനുണ്ട്. അതാണ് ജാതി വ്യവസ്ഥ. ഇന്ത്യയിൽ പല സ്വാതന്ത്ര്യ സമര സേനാനികളും ബ്രിട്ടീഷിനെതിരായിട്ട് കോൺസൽവേറ്റ് ചെയ്തപ്പോൾ അംബേദ്കർ, മഹാത്മാ ഫുലെ, മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി മംഗളശ്ലോകം എഴുതിയ ആളാണ് ശ്രീനാരായണ ഗുരു, അവര് പറഞ്ഞത് ഇത് മോർ ഈക്വലി ഓർ മോർ ഈ അധിനിവേശം അതിനെതിരായിട്ട് അവർ ഫൈറ്റ് ചെയ്തതാണ്. ആ സ്വദേശിയുമായ അധിനിവേശം എഡസിൽ മാറ്റർ, മാസ്റ്റർ ഇവിടെയുള്ള ആളാണോ അവിടെയുള്ള ആളാണോ, അത് അടിമത്തം അടിമത്തം തന്നെയാണ്. അതിനെതിരായിട്ട് അവര് ഫൈറ്റ് ചെയ്തതാണ്. അപ്പൊ എന്റെ ആർഗ്യുമെന്റ്സിൽ ഇത് രണ്ടും കൂടി തുലനം ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ബ്രിട്ടീഷുകാരുടെ ആരാധകനൊന്നുമല്ല. മൊത്തം അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് സാർവകലാകീയ വിദ്യാഭ്യാസം. അത് വളരെ ഒരു ചേഞ്ച് ചെയ്തു. ഇനി വേറെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു വലിയ കാര്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ് എക്സാമ്പിൾ ഹൗറ ബ്രിഡ്ജ്, അതുപോലെ സോഷ്യൽ റിഫോർമേഷൻ, അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിയത് ബ്രിട്ടീഷുകാർ വളരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, ഇത് വളരെ വലിയൊരു കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ ഇപ്പോഴും ജുഡീഷ്യറി എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും വളരെ നല്ല ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ്. അത് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വേറൊരു കാര്യം, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിലെ മലയാളത്തിന്റെ പ്രൗഢിയായിട്ടൊന്നും കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. അത് രണ്ടും വേറെ രണ്ട് കാര്യങ്ങളാണ്. മലയാള ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൻഡോ ടു ദ വേൾഡ് അത് കൊണ്ടുവന്നു. അത് ഇപ്പൊ മലയാളം അറിയാൻ വേണമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മാത്രം പറയുന്നത് അവരുടെ കുഴപ്പം. അത് ഇംഗ്ലീഷിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അങ്ങനത്തെ പങ്കച്ചം പണ്ടുണ്ടായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ കളിയാക്കിയിട്ടുള്ളതാണ്. അന്ന് സംസ്കൃതം മണിപ്രവാളം അങ്ങനെ ഒരു വരേണ്യ വർഗത്തിന്റെ ഭാഷയായിട്ട് സെയിം ഇത് തന്നെയാണ്. ഇംഗ്ലീഷിനെ കൂടുതൽ മലയാളത്തിന് മേണിക്കേറ്റുന്ന ആ രീതിയിലല്ല നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിജ്ഞാന ശാഖകൾ പഠിക്കുവാനും നമുക്ക് നമ്മളെ മുന്നേറ്റം നടത്തുവാനുള്ള ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു.
എന്നാൽ ബ്രിട്ടീഷുകാർ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളെയൊക്കെ ഇന്ത്യക്ക് അവർ നൽകിയ സംഭാവനകളായി കാണുന്നത് തെറ്റാണ് എന്നായിരുന്നു ഇതിനെ എതിർത്ത സംവാദത്തിൽ പങ്കെടുത്ത ലീന മേഴ്സി പറഞ്ഞത്. ഇന്ത്യയിൽ വർഗീയതയും ക്ഷാമവും സൃഷ്ടിക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഭരണമെന്നും ലീന കുറ്റപ്പെടുത്തി.
രാജ്യത്തിന്റെ പുരോഗതി എന്നാൽ ഗതാഗതത്തിലും ഭൗതിക സൗകര്യങ്ങളിലും മറ്റുമുള്ള മുന്നേറ്റം മാത്രമാണ്. കുറച്ച് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുവരുന്നത് മാത്രമാണോ രാജ്യത്തിന്റെ പുരോഗതി? ഒരു രാജ്യത്തിലെ ജനതയെ അവരുടെ സ്വയം നിർണയാവകാശവും സ്വാതന്ത്ര്യവും നിഷേധിച്ച് തങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യത്തിന് വേണ്ടി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നിറവേക്കാൻ ഉണ്ടാക്കിയ സൗകര്യങ്ങളെ വികസനമായി മഹത്വവൽക്കരിക്കുന്നതിന് എത്ര വിരോധാഭാസമാണ്. രണ്ടു നൂറ്റാണ്ടിലേറെ കാലം ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിക്കുകയും ഇന്ത്യക്കാരുടെ ആത്മാഭിമാനം തകർക്കുകയും ചതിയും വഞ്ചനയും നിഷ്ഠൂരതകളും അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ഈ വൈദേശിക ആധിപത്യത്തെ ചരിത്രബോധമുള്ള ആർക്കും നിന്ദയോടല്ലാതെ ഓർക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകസമ്പത്തിന്റെ 23% ഇന്ത്യയിലായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടന്റെ കൈവശം ലോകസമ്പത്തിന്റെ കേവലം 2% മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ 23% വരുന്ന ഇന്ത്യയുടെ സമ്പത്ത് 4% ചുരുങ്ങി. അത്രയും സമ്പത്ത് അപ്പോൾ എങ്ങു പോയി? അത് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്ന് കരുതാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ പ്രാചീന കാലത്ത് മുതൽ പരുത്തി പട്ടുൽപാദന രംഗത്തും വസ്ത്രവ്യാപാരത്തിലും ഇന്ത്യ വളരെ മുമ്പിലായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ രംഗത്ത് ആഭ്യന്തര ഉൽപാദനത്തിൽ 3% നിന്നപ്പോൾ ഇന്ത്യയുടെ GDP 33% പക്ഷെ 1700 അത് 25% 1870 12.5% 13 ആയപ്പോഴേക്കും 9% 1950 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോഴേക്കും അത് വെറും 4% മാത്രമായി കൂപ്പുകൂട്ടി. ഇത്രയേറെ മുന്നേറിയിരുന്ന ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമ്മൾ വൈജ്ഞാനികമായിട്ടുള്ള പാരമ്പര്യം പരിശോധിച്ചാൽ വളരെ പ്രാചീനമായ ഒരു വൈജ്ഞാനിക പാരമ്പര്യം ഭാരതത്തിനുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, വാസ്തുശില്പം, സാഹിത്യം, കല, ഗണിതം തുടങ്ങിയ വിജ്ഞാന പഠന രംഗങ്ങളിൽ ലോകോത്തര മാതൃകയായിരുന്നു പ്രാചീന ഭാരതം. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നതാണ് നളന്ദ, കശശീല, വാരണാസി, കാഞ്ചി, വിക്രമശീല തുടങ്ങിയ സർവകലാശാലകൾ. എന്നാൽ കൊളോണിയൽ ശക്തികൾ തദ്ദേശീയ വിജ്ഞാനങ്ങളെ വിലമതിച്ചില്ല. ജ്ഞാനോദയത്തെ തുടർന്ന് യൂറോപ്പിൽ ഉദയം ചെയ്യുന്ന വിജ്ഞാനങ്ങൾ മാത്രമാണ് ആധികാരികവും പരിഷ്കൃതവും എന്ന ഒരു ധാരണ, ഒരു പൊതുബോധം ഈ കോളനിവാസികളിൽ മുഴുവൻ സൃഷ്ടിക്കാൻ ഈ അതീശ ശക്തികൾ ശ്രമിച്ചു. അതിന്റെ ബാക്കി പത്രമായിരിക്കണം ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവരിൽ ഒരു അപകർഷത നിലനിൽക്കുന്നത് എന്ന് എത്ര ആലോചിച്ചാലും അതിന്റെ ബാക്കി പത്രമായി മാത്രമാണ് അത് കാണാൻ കഴിയുള്ളൂ. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന കുപ്രസ്ത നയമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ ഉപയോഗിച്ചത്. ഇന്ത്യ ചരിത്രത്തെ മുസ്ലിം ഇന്ത്യ, ഹിന്ദു ഇന്ത്യ എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ രചിച്ച ചരിത്ര കൃതികൾ ഒന്നിച്ച് ജീവിച്ച ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ചു. വിവിധ ഭരണകാലങ്ങളിൽ നടന്ന രാഷ്ട്രീയ കലാപങ്ങളെയും ആക്രമണങ്ങളെയും മത വർഗീയതയുടെ വിഷം പുരുക്കി അവതരിപ്പിച്ച ആ ചരിത്ര കൃതികൾ പിൽക്കാലത്ത് ഇന്ത്യൻ മനസ്സുകളിൽ വർഗീയ ചേരുതിരിവുണ്ടാക്കി. വിഭജന നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ സ്വീകരിച്ചതിന്റെ ഫലമായാണ് 1947 ഇന്ത്യ രാജ്യം രണ്ടായി വെട്ടിമുറിച്ച് സ്വതന്ത്രമാക്കേണ്ടി വന്നത്. പക്ഷെ ഇങ്ങനെ മാത്രമായിരുന്നില്ല അവർ ഭരിച്ചത്. 1700 വരെ ഇന്ത്യ ചരിത്രത്തിൽ 17 ഭക്ഷ്യക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം തുടങ്ങിയ ശേഷം 15 ഭക്ഷ്യക്ഷാമങ്ങൾ ഉണ്ടായി ഇന്ത്യയിൽ. അനേക ലക്ഷം ആൾക്കാരാണ് ഈ ഭക്ഷ്യക്ഷാമങ്ങളിൽ കൊല്ലപ്പെട്ടത്. ബ്രിട്ടീഷുകാരുടെ വികലമായ നികുതിയും ഭൂനിയമങ്ങളുമാണ് ഒരു പരിധിവരെ ഈ ക്ഷാമങ്ങൾക്ക് കാരണമായത്.
ഇരുവാദങ്ങളെയും അനുകൂലിച്ചുകൊണ്ട് സദസ്സിൽ നിന്നുള്ള നിരവധി പേരും ചർച്ചയിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് ഭരണകാലം കൊണ്ടുവന്ന മാറ്റങ്ങളെ പുകഴ്ത്താനും വിമർശിക്കാനുമായി നിരവധി വിഷയങ്ങളാണ് ചർച്ചയിൽ ഉയർന്നത്.
ഇന്ത്യ റൂൾ ചെയ്ത ബ്രിട്ടീഷുകാർ വൺ തേർഡ് ഓൺലി ഇന്ത്യ റൂൾ, ബ്രിട്ടീഷ് റൂൾ ഓൺലി വൺ തേർഡ് ഓഫ് ഇന്ത്യ, ടു തേർഡ് ഈസ് റൂൾഡ് ബൈ ഇന്ത്യൻസ് ഓൺലി. വാട്ട് ഇന്ത്യൻസ് ഡു? ഫോർ എക്സാമ്പിൾ, ദ ട്രാവൻകൂർ കിംഗ്ഡം, ട്രാവൻകൂർ കിംഗ്ഡം, ദേ മിസ്യൂസ് ഓൾ ദ കിംഗ്ഡംസ് ഇൻ ഇന്ത്യ. ദേ ഹാവ് ഡൺ എ മിസ്മാനേജ്മെന്റ് ഓഫ് ദ വെൽത്ത് ആൻഡ് ദേ ഡിഡ്ണ്ട് ഡൺ എനിതിങ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ബട്ട് look at where the British ruled, that one third of India British ruled. For example, Calcutta, Bombay, Madras. When British left, look at Bombay and look at Cochin. British made a very beautiful international airport and very good infrastructure, very good railway station, everything British built.
If the British did not come and colonize India, the French would have done that. The French failed to do that, the Portuguese would have done that. The Portuguese failed to do that, Spanish would have done that. Now this is the history of the world, to the limited knowledge I have. Because you see, in African continent, there is something like 52 countries. Half of it, you know, speak English. The other half almost is French. Francophone Africa is where the French colonized. Look around the world, Spanish went and colonized most of South America. The Portuguese did the bit in Brazil. So if you look around the world, some of these countries are colonizing the world at large. What is important, while you colonized, is a different story. What did they do during the period of colonization? How did they govern the society? What fairness they went by? What rule of law they applied? This is fundamental.
Adutthu vaichuru sentence manasil ormaiva. Adayathu, singham ezhuthan aarambikkunnathu vare, charitram muzhuvan നായാട്ടുകാരൻ്റെ മഹത്വത്തെപ്പറ്റിയും വിജയത്തെപ്പറ്റി ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ബംഗാളിലുണ്ടായിരുന്ന ഈ ഭക്ഷണക്ഷാമത്തെപ്പറ്റി അടുത്തിടെ ശശി തരൂറിൻ്റെ ആ ഉഗ്രൻ പ്രസംഗവും ആ പ്രസൻറ്റേഷനും കേട്ടപ്പോൾ മാത്രമാണ് ഈ ബംഗാളിൽ ഇത്രയും ക്ഷാമം നടന്നിരുന്നു, ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയോ കൊല്ലം ഞങ്ങളുടെ ചരിത്രവും അതും ഇതും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ബാക്കി ഇന്ത്യൻ ചരിത്രത്തെ പറ്റിയിട്ട് സത്യം ആരാ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമ്മുടെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയാണ് ഇവർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റെയിൽവേയെ പറ്റി തന്നെ പറയാം. റെയിൽവേ പറ്റി ഞാനും വിചാരിച്ചിരുന്നു, ഓ ഈ പാലങ്ങളും അതും ഇതെല്ലാം ഭയങ്കരമാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അത് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. അതിന്റെ ഒരു ഒരു ഫലം ഇന്ത്യക്കാർ അനുഭവിച്ചുകൊണ്ട് മാത്രം, ഇത് നമ്പൂരിന്റെ വട്ടത്ത് ഭാര്യന്റെ അത്താഴെന്ന് പറഞ്ഞ മാതിരി അത്രയേ ഉള്ളൂ. അത്
ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ടെക്നോളജി കിട്ടുമായിരുന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. അവർ കാരണം മാത്രമാണ് ആ റെവല്യൂഷൻ അവിടെ വന്നതെന്ന് പറയുന്നതിൽ വലിയ കാര്യം. നമ്മള് ടെക്നോളജി അപ്പം തന്നെ കിട്ടിയില്ലെങ്കിലും പിന്നീട് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉസ്താദന്മാരാണ്. ഇപ്പോഴും ഇന്ത്യയിലെ ടെക്നോളജി വളരുന്നത് ബ്രിട്ടീഷുകാരുള്ളതുകൊണ്ടല്ല, ഇന്ത്യക്കാരുള്ളതുകൊണ്ട്. അപ്പോ ആ സമയത്ത് ബ്രിട്ടൻ വന്ന ആ സമയത്ത് വന്നതുപോലെ ഫാസ്റ്റായിട്ട് വന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ തലയിൽ തന്നെ നമ്മൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിന്റെ വളർച്ച തടഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ ഒരു ഗുണമുണ്ടായിട്ടുള്ളത്, ബ്രിട്ടീഷുകാർ എന്നുള്ളൊരു പൊതുശത്രു ഉണ്ടായതുകൊണ്ട് ഇന്ത്യ എന്നുള്ളൊരു മഹാരാജ്യം ഒന്നിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അകലെ ബ്രിട്ടീഷ് പാരമ്പര്യം പിന്തുടരുന്ന ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചതിലൂടെ ഇവിടുത്തെ പുതിയ തലമുറ മലയാളികൾക്കും ഇന്ത്യയുടെ ചരിത്രത്തിലേക്കും പാരമ്പര്യത്തിലേക്കും മടങ്ങിപ്പോകാൻ ഒരു അവസരമായിരുന്നു ലഭിച്ചത്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.